ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் சைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
குருவிடமரை ஸ்மரித்து கொண்டு கட்டோபனிஷத்தை இந்த விதமாக போன்றவன் கருத்து யம பவனத்தில் சேர்ந்து யமதேவனோடு ஆத்மதத்துவத்தை குறித்து சோதிக்கின்ற பாவமாக அத்வைத சம்பிரதாயம் அனுசரித்த குரு உபசக்தி, குரு பிராப்தி என்ன பறையுள்ள விஷயமான இவ்வளவு சர்ச்ச செய்யுங்க. குருவினை ஒரு சிஷ்யனுடைய ஜிஜாஸ் ஆத்மஜாஸ் குருவினை இதன் வேண்டி ஆயிருக்கணும் சமீபிக்கின்றது. அது ஆத்மவித்தைக்கு வேண்டி மாத்திரமாயிருக்கணும், ஆத்மமோட்சத்தின் வேண்டி ஆத்மவித்ய, அதான் ஒரு குருவினோடு ஆவசியப்படேண்டது. அதான் இடம் ஜீவஸ் பறையுது. சம்சயம் அனுடன் பாஷ்யம் பறையுது. நியாயம் விசிகிச்சா, ஈ விசிகிச்சா சம்சயம், விசிகிச்சையோட அர்த்தம் இருக்கிற சம்சயம். இதான பிரேதே மனுஷி மிருதை, பிரேதேன்னு மிருதை மரிச்சு கழிஞ்சால் அது மனுஷன் மரிச்சால் மரிக்கிற மனுஷரை சம்பந்தித்து பிரேதேன்னு மரிச்சால் மரிக்கிற மனுஷனை குறிச்சு பிரேதே மனுஷி. பிரேதே மனுஷியில் சப்தமி என்ற பதங்களும் சப்தமி என்ற சப்தமிக்கு பல அர்த்தம் வரும், பலதரத்திலுள்ள சப்தமி பிரத்யேகங்களும் கூட இதன விஷய சப்தமி என்று பறையும். மிருதே மனுஷி மரிச்ச மனுஷனை சம்பந்திச்ச அர்த்தம் பறையுதான், மரிச்ச மனுஷனை சம்பந்திச்ச அளவு மனுஷன் மரிச்சு கழிஞ்சால் அதனை குறிச்சு என்ன அர்த்தம் வரும். அஸ்தி அடுத்து அஸ்தி சரீரேந்திரிய மனோபுத்தி வதிரிக்தோ தேகாந்திர சம்பந்தி ஆத்மா, அங்கே ஒரு பட்சம் அஸ்தி தேவையான வைக்கணிகன் அஸ்தி என்ன சரீர இந்திரிய மனோபுத்தி வதிரிக்தோ, சரீரேந்திரிய மனோபுத்திகளில் நின்று பின்னனாய வதிரிக்தம் பின்னனாய தேகாந்திர சம்பந்தி மரணசேஷம் மற்றொரு தேகத்தோடு பந்தப்படுனதாய ஆத்மா, ஆத்மாவும் அஸ்தி உண்டு என்று சிலர் கருதுன்னு. மரணசேஷம் ஈ சரீரம் விட்டு மற்றொரு சரீரத்தை பிராபிக்கிற ஒரு ஆத்மாவ் உள்ளதாய் சிலர் கருதுன்னு. இப்ப சரீர பின்னமாய ஆத்மாவிட்டு அஸ்தித்வத்தை குறிச்சாலும் சோதிக்கின்றது. நாயம் அஸ்திகிரி இல்லாய மற்ற சிலர் அயம் ஏவம் விதோ அஸ்திகிரி ஏவம் வித இப்பிரகாரத்திலுள்ள அயம் ஆத்மா நான் அஸ்தி இல்ல என்னாலும் எங்கே சிலர் பயந்தது. அஸ்தி என்ன பொதுவே எல்லாரும் அங்கீகரிச்சிட்டுள்ளாலும் சரீரம் இந்திரிய வதிரிக்கமாயிட்டு மனசினும் புத்திக்கும் எல்லாம் நம் வேறிட்டு ஆத்மா என்று பறையுற ஒரு தத்துவம் உண்டு. அது மரணசேஷம் மற்றொரு சரீரத்தை சீகரிக்கணும், அதாஸ்திகமாக അവിടെ ഭക്ഷണം ആദ്യം പറഞ്ഞ്, രണ്ടാമത് പറയുന്നത് നാസ്തി ചാർവാകന്മാർ നാസ്തികന്മാർ അവർ പറയുന്ന എന്താണ്, ഇല്ല അങ്ങനെ ഒരു ആത്മാവില്ല. ശരീരം ശരീരം എന്ന് പറയുന്ന ഒരു സംഘാതമാണ്, നാലദ്ഭുതങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. ആ ഭൂതങ്ങളുടെ സംഘാതത്തിൽ നിന്നും ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു രൂപാന്തരമാണ്, ഒരു പരിണാമമാണ് ആത്മാവ് അല്ലെങ്കിൽ ജീവൻ. ഒരു ശരീരസംഘാതം ുന്ന ശരീരസംഘാതത്തിന് വിഘാതം സംഭവിക്കുമ്പോൾ, നാശം സംഭവിക്കുമ്പോൾ ആത്മാവ് നശിക്കുന്നു എന്ന് വരുന്നവരാണ് നാസ്തികന്മാരെന്ന് പറയും. ആത്മാവിന്റെ അസ്തിത്വത്തെ ശരീരത്തിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി ശരീരനാശത്തിന് ശേഷം അംഗീകരിക്കുന്നുണ്ട്. അത് നാസ്തികളാണ്. പല പ്രധാനികളും ചാർവാകന്മാരാണ്. ചാർവാകന്മാരിൽ തന്നെ പല വിഭാഗക്കാരുണ്ട്. അങ്ങനെയുള്ള ചാർവാകന്മാര് അവരെന്താണ് പറയുന്നത്? അങ്ങനെ ഇല്ല എന്ന്. അപ്പം മരണം മരിച്ച മനുഷ്യന്റെ ആത്മാവ് ശേഷിക്കുന്നുണ്ടോ എന്നും മരികേസ് ചോദിക്കുന്നത് ഇവിടെ യമലോകത്ത് നിന്നാണ്. യമലോകത്ത് മരികേസ് എത്തിച്ചേർന്നത് മരിച്ചതിന് ശേഷം ഉണ്ടാകുന്നത് നിങ്ങൾക്ക്. മരിച്ചിട്ടാണ് അവിടെ എത്തിച്ചേർന്നത്. ഇതിനെ ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. മരിച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്, ഇപ്പോൾ ഉണ്ടല്ലോ, അതിനെ ചോദിക്കേണ്ട കാര്യമില്ല. ഇതിന് നമുക്ക് മനസ്സിലാകാം മരികേസ് യമലോകത്ത് എത്തിച്ചേർന്നത് മരിക്കാതെയാണ്. അതുകൊണ്ടാണ് മരിച്ചതിന് ശേഷം വീണ്ടും മരണത്തെക്കുറിച്ചുള്ള സംശയം അവശേഷിക്കുന്നത്. മരിച്ചതിന് ശേഷം പിന്നെ ആത്മാവ് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ്. അപ്രകാശമാകും എന്ന പ്രത്യക്ഷ അനുമാനേന നിർണയ വിജ്ഞാനം. നമുക്ക് അത്ര ഈ വിഷയത്തിൽ അപ്രത്യക്ഷേണ അപ്രത്യക്ഷമായിട്ട് നിർണയ വിജ്ഞാനം നിശ്ചയമായ ജ്ഞാനം ഉണ്ടാകുന്നില്ല. നിശ്ചയമായൊരറിവ് ഇതിനെ സംബന്ധിച്ച് അനുമാനത്തിലൂടെയും ഊഹത്തിലൂടെയും ഇങ്ങനൊരു അറിവുണ്ടാകുന്നില്ല. പ്രബലങ്ങളായ മൂന്ന് പ്രമാണങ്ങളാണ് പ്രത്യക്ഷം, അനുമാനം, ശ്രുതി. ആദം അതിനാഗമത്തെ അങ്ങ് വിട്ടു. കാരണം ശ്രുതിയാണ് ഇനി വെളിപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് അതിനെ വിട്ടിട്ട് ചോദിക്കും. അതിനു മുമ്പുള്ള രണ്ട് പ്രമാണങ്ങൾ, പ്രത്യക്ഷവും അനുമാനവും, ഈ രണ്ട് പ്രമാണത്തിലൂടെയും നമുക്ക് ആത്മാവിന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മരണശേഷമുള്ള ആത്മാവിന്റെ അസ്തിത്വത്തെ ഏത് വിജ്ഞാന അധീനോഹി പര പുരുഷ ഈ ജ്ഞാനത്തിന് അധീനമാണ്, നിശ്ചയ വിജ്ഞാനത്തിന് അധീനമാണ് പരമപുരുഷാർത്ഥം. പരമപുരുഷാർത്ഥം എന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ അസ്തിത്വം കുറിച്ച് അറിഞ്ഞാലേ അതുണ്ടാവത്തുള്ളൂ. പരമപുരുഷാർത്ഥം എന്ന് പറയുന്ന മോക്ഷം, ആത്മാവ് എന്നുണ്ടെങ്കിൽ മാത്രമേ മോക്ഷം എന്ന് പറയുന്ന സങ്കല്പത്തിന് അർത്ഥം. കാരണം ആത്മാവില്ല എങ്കിൽ ശരീരനാശത്തോടുകൂടിയെല്ലാം അവസാനിക്കുന്നു. മനുഷ്യന് മോക്ഷത്തെ കൂടി ചിന്തിക്കേണ്ട ആവശ്യമില്ല. മോചിക്കാനായിട്ടൊന്നും ശേഷിക്കുന്നില്ല. ശരീരനാശത്തോടുകൂടി സർവ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ഏതൊക്കെ വിജ്ഞാനാർത്ഥിയാണ് ഈ വിജ്ഞാനം, ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം, അതിനധീനമാണ് മോക്ഷം. അതുകൊണ്ട് ഏതൊക്കെ വിദ്യാം വിജ്ഞാനീയാണ്, ഈ വിദ്യ എനിക്കൊന്ന് മനസ്സിലാക്കണം, ആത്മാവിനെ കുറിച്ചുള്ള വിദ്യ എന്നാണ്. അഹം അനുശിഷ്ട ജ്ഞാപിത ത്വയാ ജ്ഞാപിത, നിന്നാൽ ഉപദേശിക്കപ്പെട്ടവനാണ്. ഞാൻ ഈ വിദ്യ ഒന്ന് മനസ്സിലാക്കണം. ത്വയാ ജ്ഞാപിത വരാണാം യേശ വരതൃതീയ അവശിഷ്ട, ഇതാണ് ശേഷിക്കുന്ന വരം, അവസാനത്തെ വരം. സംഭവ ഗുരുവിന്റെ സമീപത്ത് ചെന്ന് ഒരു ജിജ്ഞാസ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അത് പ്രധാനമായി പരമമായി ആവശ്യപ്പെടേണ്ടത് മോക്ഷമാണ് എന്നിവിടെ സൂചിപ്പിക്കുക. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് പ്രധാനമായിട്ട് ആവശ്യപ്പെടേണ്ടത്, മോക്ഷത്തിനുള്ള ഉപായം. അതാണ് ഇവിടെ നജീയസും ആവശ്യപ്പെട്ടത്. ഈ മയം ഏകാന്തതോ നിശ്രേയസ സാധന ആത്മജ്ഞാനാർഹനവ ഈ ചെയ്ത് പരീക്ഷണാർത്ഥം ആഹാമയം. ഇവൻ ഏകാന്തത അത്യന്തമായി, അത്യന്തമായി നിശ്രേയസ സാധന, നിശ്രേയസ മോക്ഷം അതിന് സാധനമായിരിക്കുന്ന ആത്മജ്ഞാനാർഹോ, ആത്മജ്ഞാനത്തിന് ഇവൻ അർഹനാണോ നവ അല്ലയോ ഈ ചെയ്ത് പരീക്ഷണാർത്ഥം, ഇക്കാര്യം പരീക്ഷിക്കുന്നതിന് വേണ്ടി ആഹാ യമദേവൻ പറയുന്നു. യമദേവനെയും മനസ്സിലാക്കേണ്ടത് ശിഷ്യന്റെ യോഗ്യതയാണ്. ശിഷ്യൻ ഇതിന് ശരിക്കും ഇവൻ ഈ ജ്ഞാനത്തിന് ആഗ്രഹമാണ് പറഞ്ഞത്. ആഗ്രഹവും യോഗ്യതയും തമ്മിൽ വളരെ അകൽച്ചയുണ്ടായിരിക്കും. കാരണം മോക്ഷം, ജ്ഞാനം, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള സാമാന്യമായ ജ്ഞാനം, അതുണ്ടാകുന്ന ആർക്കും ഇതിനൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാവും. മോക്ഷത്തിനുള്ള ആഗ്രഹം ഉണ്ടാവും, ജ്ഞാനപ്രാപ്തിക്കുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്ന എന്തായിരിക്കും? തന്റെ യോഗ്യതയായിരിക്കും. ആ യോഗ്യത ഉണ്ടോ എന്നാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. അപ്പൊ ഗുരു ഒരു ശിഷ്യനെ സമീപത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താണ്? ശിഷ്യന്റെ യോഗ്യതയെ പരീക്ഷിക്കുകയാണ്. അത് യോഗ്യനാണോ എന്ന് പരീക്ഷിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ യമദേവനും ചെയ്യുന്നത്. സാധാരണ നമ്മുടെ മനസ്സിന് സംശയം വരും. ഗുരു സർവജ്ഞനാണ്, സർവജ്ഞനാകുമ്പോൾ ശിഷ്യൻ അടുത്തു വന്നു. ശിഷ്യനെ കാണുമ്പോൾ പ്രത്യേകിച്ചൊരു പരീക്ഷണമൊന്നും ആവശ്യമില്ല. അല്ലാതെ ഞങ്ങൾ മനസ്സിലാക്കാമല്ലോ ഇയാൾ യോഗ്യതയുണ്ടോ ഇല്ല, എന്നിട്ട് എന്തിനെ പരീക്ഷിക്കുന്നു. പരീക്ഷയൊക്കെ സാധാരണക്കാർക്കാണല്ലോ എന്ന് സംശയം വരാം. അങ്ങനെ പരീക്ഷണം ഇതിന്റെ ഗുരു ഭൂത വർത്തമാന ഭാവി എല്ലാം അറിയുന്ന ആളല്ലേ ഗുരു. ശിഷ്യൻ വരുന്നു, ശിഷ്യനെ മനസ്സിലാക്കുന്നു. ശിഷ്യന്റെ ഒരു പ്രാപ്തിയും ഒരു ശിഷ്യനെ മനസ്സിലാക്കുന്നതിന് തമ്മിൽ കാലവിളമ്പമില്ല. അതിന് ഒരു പരീക്ഷണം പ്രത്യേകിച്ച് എന്തിനാണ്? അതൊക്കെ സാധാരണ മനുഷ്യന് വേണ്ടതല്ലേ എന്ന് സംശയം വരാം. പക്ഷെ പരീക്ഷണം എന്ന് പറയുന്നത് ഒരു ഗുരുവല്ല പരീക്ഷിക്കുന്നതെങ്കിൽ പരീക്ഷിച്ചാലും പ്രയോജനമില്ല, മനസ്സിലാക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു ഗുരുവാണെങ്കിൽ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഗുരുവല്ല എങ്കിൽ പിന്നെ പരീക്ഷയിട്ടും പ്രയോജനമില്ല. അതും ആത്മവിദ്യയുടെ ഗുരുശിഷ്യ സമ്പ്രദായത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഗുരുവിനെ സമീപിക്കുക. അങ്ങനെയെങ്കിൽ പിന്നെ അതിനും കടന്നു ചോദിക്കണം. ഗുരു യോഗ്യനാണെങ്കിൽ, ശിഷ്യൻ യോഗ്യനാണെങ്കിൽ വീട്ടിലിരുന്ന അവധിയിലോ ഗുരുവിന്റെ സമീപത്ത് ഇരുന്നുള്ളത്. ഗുരു ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കും എന്നടുത്തൊരു ശിഷ്യനുണ്ട്, ശരി ഉപദേശിച്ച് ഞാനുണ്ടാക്കി. അങ്ങനെയൊക്കെ ചോദിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഗുരു ശിഷ്യനും രണ്ടും ഇല്ലാതെ വരും. അപ്പൊ ഈ ആത്മവിദ്യ സമ്പ്രദായം അതിന്റെ ഭാഗമാണത്. ശിഷ്യൻ ഗുരുവിന്റെ സമീപത്ത് എത്തിച്ചേരുക, അല്ലെങ്കിൽ ഗുരു ശിഷ്യന്റെ സമീപത്ത് എത്തിച്ചേരുക, അവിടെ ഗുരു ശിഷ്യനെ പരീക്ഷിക്കുക, ശിഷ്യന് ഗുരുവിനെയും പരീക്ഷിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇതൊരു പ്രക്രിയയാണ്. ഇതും ആ ശിഷ്യന്റെയും സാധനാമാർഗത്തിലെ ചില പടികളാണ്. ഇതെല്ലാം ഈ പരീക്ഷണങ്ങളും ശിഷ്യന്റെ യോഗ്യതാപൂർത്തിക്ക് ആവശ്യമാണ്. അപ്പോ ഇവിടെ ഗുരു എന്ന് പറയുന്നത് ശിഷ്യന് ഒരു പരീക്ഷയാണത്, മാർക്കിടുകയല്ല ചെയ്യുന്നു മതത്തിൽ. ഈ ശിഷ്യന്റെ പരീക്ഷണം എന്ന് പറയുന്നത്, ഗുരു നടത്തുന്ന പരീക്ഷണം എന്ന് പറയുന്നത് ശിഷ്യന്റെ പാകപ്പെടുത്തലാണ്. ആ പാകപ്പെടുത്തൽ എന്ന് പറയുന്നത് ശിഷ്യന് സംഭവിക്കേണ്ട പല പരിവർത്തനങ്ങൾക്കും കാരണമായിട്ടുള്ളതാണ്. ഇവിടെ പരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അർത്ഥത്തിൽ എടുത്തിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഈ പരീക്ഷണം എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ ഗുരു ആഗ്രഹിക്കുന്നത് ശിഷ്യന്റെ പരിവർത്തനമാണ്. ആ ജീവന് വീണ്ടും ഊർധ്വഗതിയിലേക്ക് നയിക്കുന്നതിനുള്ള രീതികളാണ് അവിടെ. അപ്പൊ നമ്മൾ സാധാരണ പരീക്ഷ എന്നുള്ള അർത്ഥത്തിലുണ്ട്. അപ്പോൾ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ശിഷ്യൻ കൂടുതൽ പാകത ആർജിക്കുകയാണ്. അതുകൊണ്ട് കേവലം ഒരു ടെസ്റ്റ് നടത്തി മാർക്കിടുകയല്ല മറിച്ച് ശിഷ്യനെ പരിവർത്തനപ്പെടുത്തുന്നതാണ് ഗുരുവിന്റെ പരീക്ഷണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അത് സംഭവിക്കുന്നു. അപ്പോ യോഗ്യത പോരായ്മ യോഗ്യതകളിലുണ്ടെങ്കിൽ അതിനെയും പരിഹരിക്കുന്ന ഈ പരീക്ഷണത്തിലൂടെ. അതുകൊണ്ടാണ് ശിഷ്യന് ആ ഗുരുകുലത്തിൽ വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്രതീക്ഷിതങ്ങളായ ക്ലേശങ്ങൾ, ശാരീരിക മാനസികമായ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇതിനെയൊക്കെ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ ശിഷ്യൻ അത്രയും പാകപ്പെട്ട സാധന മാർഗത്തിൽ മുന്നോട്ട് പോകും. ഇതിനെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവിടെ പരീക്ഷണം എന്ന് പറയുന്നത്. ഇവിടെ നൈകേശനെ സംബന്ധിച്ചിടത്തോളം ചില പ്രലോഭനങ്ങൾ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഈ പ്രലോഭനങ്ങളിൽ ഇയാൾക്ക് ഇതിനുള്ള വാസനയുണ്ടോ, ഇയാൾ കൊടുക്കുന്നതിനുള്ള വാസനയുണ്ടോ എന്നും ഇവിടെ ഒരു ചെറിയ ടെസ്റ്റിന്റെ മാത്രമേ ആവശ്യമാണ്. സാധാരണ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പോരാ. ദീർഘകാലത്തെ പരിവർത്തനം ആ ശിഷ്യനിൽ സംഭവിക്കേണ്ടി വരും, ശരിയായ ഫലം ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, ഗുരുവിടെ ഉപദേശിക്കേണ്ടത് ആത്മവിദ്യയാണ്. ആത്മവിദ്യ ജിജ്ഞാസ കൊണ്ട് മാത്രം, ജിജ്ഞാസ മാത്രം അടിസ്ഥാനമാക്കി ഒരാൾക്ക് ഉപയോഗിച്ചിട്ട് അത് ഉപദേശിച്ചിട്ട് അത് ഫലപ്രദമാകത്തില്ല. മനസ്സിൽ ശരിക്കും പാകം വന്ന് നിലത്ത് വിത്ത് കഴിച്ചു കഴിഞ്ഞാലേ അതിൽ നിന്ന് ശരിയായിട്ടുള്ള ഫലം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ വിതയ്ക്കുന്ന വിത്ത് ശൂന്യമായി നഷ്ടപ്പെട്ടു. അപ്പോ ഗുരുക്കന്മാരെ പറഞ്ഞിരിക്കുന്ന വിദ്യ യോഗ്യമായ പാത്രങ്ങളിലേക്ക് പകരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശിഷ്യൻ ജിജ്ഞാസുവാണ്, യോഗ്യതയുണ്ട്, പക്ഷെ തന്റെ വിദ്യയെ സ്വീകരിക്കുന്നതിന് പര്യാപ്തമായ യോഗ്യതയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആ യോഗ്യതയെ ഉണ്ടാക്കി ആ വിദ്യയെ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരീക്ഷണാർത്ഥം. അതാണ് ശിഷ്യപരീക്ഷ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പരീക്ഷ ഗുരുവിൽ നിന്ന് പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പരീക്ഷയെ നേരിടുന്നതിനും അതിനെ അതിജീവിക്കുന്നതിനും തന്നെ അപൂർവം പേർക്ക് ഭാഗ്യം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടാകത്തുള്ളൂ. കാരണം ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ആ യോഗ്യത എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ പലരും അതിൽ നിന്ന് ഭ്രഷ്ടന്മാരായി പോവുകയാണ് പതിവ്. കാരണം അതിനെ ചിലപ്പോ യോഗ്യത ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നത്? തൽക്കാലം മാറ്റിവെക്കുക. പിന്നെ ഗുരുവിന് വേറൊന്നും ചെയ്യാൻ ഇല്ല, ഇയാൾ പരീക്ഷ നോക്കും, ഇയാൾ ശരിയാകും, ശരിയാകില്ല എന്ന് പിന്നെ മാറ്റിവെക്കുക, ഇനി അടുത്ത ജന്മത്തെ അങ്ങനെ ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് തൽക്കാലം മാറ്റിവെക്കും. അങ്ങനെയുള്ള മാറ്റിവെക്കൽ പെടലിനാണ് കൂടുതൽ പേരും വിധേയരാകുന്നത്. അപൂർവം പേർക്ക് മാത്രമേ ഗുരുവിൽ നിന്നും ഈ പറയുന്ന തരത്തിലുള്ള ആത്മവിദ്യയെ അറിയിക്കാൻ ഉള്ള യോഗ്യത ഈ ജന്മത്തിൽ തന്നെ ഒരു ഗുരുവിനെ സമീപിച്ചാൽ തന്നെ ഈ ജന്മത്തിൽ തന്നെ അത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ ഉത്തമ, മധ്യമ, അധമ എന്നിങ്ങനെ മൂന്നായി തിരിക്കുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ അല്ലെങ്കിലും ഒരു ഗുരുവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ, വർത്തമാന ജന്മത്തിൽ അല്ലെങ്കിലും അയാൾക്ക് ഏതെങ്കിലും ഒരു ജന്മത്തിൽ, വരും ജന്മങ്ങളിലെങ്കിലും ഈ പറയുന്ന ജ്ഞാനപ്രാപ്തി, മോക്ഷം എല്ലാം ഉണ്ടാകുന്നതിനുള്ള ഒരവസരം അതുകൊണ്ടുണ്ടാകും. അതും അവിടെ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ഒരാൾ ഗുരു സേവയിൽ തന്നെ മുഴുകയാണെങ്കിൽ, അങ്ങനെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ, അയാൾ ഇതിന് ഒരു തരത്തിലും പാകപ്പെടാത്തവനാണെങ്കിൽ, അങ്ങനെ വരുമ്പോഴാണ് ഗുരുവിന്റെ പരീക്ഷണങ്ങളോടെല്ലാം ഒരാൾ പ്രതികരിക്കുന്നത്, പിന്നെ വേറെ ഗുരുക്കന്മാരെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നത്, പല പല ഗുരുക്കന്മാരെ പരീക്ഷിച്ച് നോക്കുന്നതെല്ലാം അങ്ങനെ ഒരു സന്ദർഭത്തിലാണ്. അതെല്ലാം അത്തരം ജീവന്മാരുടെ വാസന, ദുർവാസന അല്ലെങ്കിൽ പാപാധിക്യം കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അവർക്ക് പല ജന്മങ്ങൾ വേണ്ടിവരും ശരിയായ സാധന മാർഗത്തിൽ എത്തിച്ചേരാൻ. പക്ഷെ നചികേതസ് ഇവിടെ വളരെ ഇവിടെ ഒരു പരീക്ഷണാർത്ഥം ഇത് പറയുന്നുവെങ്കിലും അതിനേക്ക് വളരെ അനായാസമായി തരണം ചെയ്ത് ഗുരുവിന്റെ ഉപദേശത്തെ ശ്രവിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ ഗുരു പരീക്ഷണം എന്ന് പറയുന്ന ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ ശിഷ്യന്റെ പരീക്ഷണമോ ഗുരുവിനെ, ശിഷ്യന്റെ പരീക്ഷണത്തിന് വളരെ വളരെ യോഗ്യതയുള്ള, വളരെ വളരെ മുന്നോട്ട് പോയിട്ടുള്ള ശിഷ്യന് മാത്രമേ പിന്നെ ഗുരുവിനെ പരീക്ഷിക്കാനുള്ള യോഗ്യത വരത്തുള്ളൂ. അത് ഗുരുവിനടുത്ത് എത്തിയ ഒരാൾ മാത്രമേ പിന്നെ ഗുരുവിനെ പരീക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് ശിഷ്യ പരീക്ഷണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, ഗുരുവിന്റെ പരീക്ഷയെക്കുറിച്ച് മാത്രം നമ്മൾ അറിഞ്ഞാണ്. അടുത്ത മന്ത്രം, ദേവൈരത്രാപി വിചികിത്സിതം പുരാ നഹി സുവിജ്ഞേയം അനുരേഷധർമ്മ അനിംബരം നചികേതോ ഗണീഷ മാ അമോപരോക്ഷീര്യ അതി മാസൃജയനം. ദേവേഹി അത്ര അപി വിചികിത്സിതം പുരാ ന ഹി സുവിജ്ഞേയം അണുഹു യേഷ ധർമ്മ അന്യം വരം നചികേത മുനീശ്വ മാ മാ ഉപരോക്ഷീഹി ഉപരോക്ഷീഹി അതി മാ സൃജ ഏനം. ദേവേരത്രാപി വിചികിത്സിതം പുരാ നഹി സുവിജ്ഞേയം അനുരേഷധർമ്മ അന്യം വരം നചികേതോ ഗണീശ്വ മാ മോപരോക്ഷീരതിമാശ്രജൈനം മാ മോപരോക്ഷീരതിമാശ്രജൈനം മാ മോപരോക്ഷീരതിമാശ്രജൈനം മാ മാ ഉപരോക്ഷീഹി എന്നാണ്. അതി മാ സൃജ ഏനം എന്നതിരിക്കുകയാണ്. ചേർത്തിട്ടാണ് മോപരോക്ഷീഹി ഉപരോക്ഷീഹി നിർബന്ധിക്കുക, മാ ഉപരോക്ഷീഹി നിർബന്ധിക്കരുത്. ഉപരോക്ഷേഹി എന്നുള്ളതാണ് അതിന്റെ ഭാഷ. ദേവേഹി അപി ദേവീഹി അത്രാപി ദേവീഹി എന്നുള്ളതിനോടുകൂടി അഭിനയിച്ച് ദേവീരപി ദേവന്മാരുകൂടി അത്ര ഏതശന്റെ വസ്തുവിൽ ഈ ആത്മവസ്തുവിനെ കുറിച്ച് വിചികിത്സിതം സംശയിതം പുരാപൂർവം മുമ്പ് നേരത്തെ തന്നെ പറയുന്നുണ്ട്. ദേവന്മാരുടെ ഈ ആത്മവസ്തുവിനെ കുറിച്ച് സംശയിച്ചു എന്താണ് ആത്മാവെന്നറിയുന്നതിന് വേണ്ടി ബ്രഹ്മാവിന്റെ അടുത്ത് പ്രദേശത്തിന് പോയി നിമിത്തം പറയുന്നുണ്ട്. അതുകൊണ്ടിവിടെ പറയണം മുൻകാലങ്ങളിലും മുൻ യുഗങ്ങളിലും മുൻകൽപ്പങ്ങളിലും എല്ലാം ദേവന്മാരുകൂടി ഈ വിഷയത്തെക്കുറിച്ച് സംശയിച്ചതാണ്. ഈ ആത്മാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിന്റെ ജ്ഞാനത്തെ എന്താണ് ആത്മാവിന്റെ സ്വരൂപം എങ്ങനെയാണ് ആത്മാവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നത് ഈ വിഷയങ്ങളെ കുറിച്ചല്ല ദേവന്മാർക്കൂടി സംശയം ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ നീ വേറൊരു മനുഷ്യനാണ്. മഹിഷ്വിജ്ഞേയം സൃഷ്ടിവിജ്ഞേയം നഹിസ്വിജ്ഞേയം ഇത് നസുവിജ്ഞേയം ഇത് വിജ്ഞേയമല്ല എളുപ്പം മനസ്സിലാക്കാവുന്നതല്ല. സൃഷ്ടിവിജ്ഞേയം ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതല്ല. അത് ആത്മവിദ്യയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും. ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? മനസ്സിലാക്കാൻ അസാധ്യമെന്നല്ല, അതിസൂക്ഷ്മമായ തത്വമാണിത്. അതുകൊണ്ട് സൂക്ഷ്മബുദ്ധികൾക്ക് മാത്രം ഇതിനെ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ, നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് മാത്രം ഇതിനെ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നു. ഇത് എളുപ്പമല്ല. അസകൃത് ശ്രുതമുടി അസകൃത് പലതവണ ശ്രുതമുടി കേട്ടാലും അടുത്ത യമദേവൻ തന്നെ പറയും ശ്രവണായാതി ബഹുഭ്രോനലഭ്യ ശ്രവണം തോതി ബഹവും എന്ന വിദ്യ. ഇത് കേൾക്കാൻ തന്നെ മിക്ക പേർക്കും അവസരം കിട്ടുന്നില്ല, പലരും ഇത് കേൾക്കുന്നോടി ഒട്ടുമിക്ക മനുഷ്യനെ ഇതിനെ കുറിച്ച് കേൾക്കുന്നില്ല. ആത്മഹത്യ ശൃണ്വം തോതി കേട്ടാലോ എന്ന വിദ്യ ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ്. അതുകൊണ്ടിത് കേട്ടാൽ കൂടി മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവന്റെ അന്ധകരണത്തിൽ മാലിന്യങ്ങളുണ്ടെന്ന്, മനോമാലിന്യങ്ങൾ ഇതിനെ തടസ്സമായി നീക്കുവാൻ നടത്തി പറയുന്നു. പ്രാകൃതൈഹിജനയും പ്രാകൃതരായ ജനങ്ങൾ സംസ്കൃതരല്ലാത്ത സംസ്കൃത ചിത്തരല്ലാത്തവർക്ക് അന്ധകരണ ശുദ്ധി വന്നിട്ടില്ലാത്തവർക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആശ്രമത്തിലേക്ക് ചെല്ലുമ്പോൾ ഗുരുവും പറയുന്നത് എന്താണോ നിനക്കിത് മനസ്സിലാക്കാൻ ഇപ്പോ ഉപദേശിച്ചു തന്നാലും നീ ഇത് ലോകത്ത് വ്യവഹാരത്തിൽ നമ്മൾ കാണുന്നതാണ്. ഗുരുവിനെ തേടി പോകുന്ന ആശ്രമത്തിലാണ് അവിടെ ചെല്ലുമ്പോൾ ഗുരു പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ട് പ്രയാസം എന്ന് പറയുന്നു? പ്രാകൃതേഹി ജനഹി നിന്റെ അന്ധകരണം ഇത് ഉൾക്കൊള്ളുന്നതിനും പാകമായിട്ടില്ല, ശുദ്ധമായിട്ടില്ല. അപ്പൊ അന്ധകരണത്തിന് ശുദ്ധി വരണം. അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നതാണ്. ജപിക്കുകയോ ധ്യാനിക്കുകയോ സേവനങ്ങൾ ചെയ്യുകയോ അല്ലാതെ ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കിയെടുക്കുക എന്നാണ് അതാണ് പറയുന്നത്. അപ്പൊ ആശ്രമങ്ങൾ ചെല്ലുമ്പോൾ അവിടെ പലരും അങ്ങനെ പരാതിപ്പെടുന്നവരല്ലിട്ടുണ്ട്. ഞാൻ വളരെ ജിജ്ഞാസയോടുകൂടിയാണ്, അറിയുന്നതിനുള്ള അത്യധികമായ ആഗ്രഹത്തോടുകൂടിയാണ് ഗുരുവിനെ സമീപിച്ചത്. പക്ഷെ ഗുരു എന്താണ് ചെയ്തത്? എന്നെ ഇത് വംശത്ത് പഠിപ്പിക്കുന്നതിന് പകരം എന്നോട് പറഞ്ഞു തോറ്റി പോയി പശുവിനെ നോക്കാനാണ് പറഞ്ഞത്. അപ്പോ വ്യർത്ഥമായത് തന്നില്ല എന്നുള്ളൊരു പരാതി. അപ്പൊ ഇത് നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇതിനു വേണ്ടി എന്നെ ശോഭനപ്പെടുത്തിയായിരിക്കും എന്ന് മനസ്സിൽ കരുതുന്നവരുമുണ്ട്. അപ്പൊ നിങ്ങൾ മിക്കവാറും പേര് ഒരു പക്ഷെ ഒരു ആശ്രമത്തിൽ പോയിട്ടുള്ള ആളായിരിക്കും. ഞാനെന്ന് വെച്ചാൽ ഇതിനകം ഒരു 1000 ആശ്രമങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിയാളാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആശ്രമങ്ങളും അവിടുത്തെ ചിട്ടവട്ടങ്ങളും ഒക്കെ അറിയാം. അപ്പൊ ഇങ്ങനെയാണ് മനസ്സിൽ വരുന്ന ഇതാണ് ചെല്ലുന്ന ജിജ്ഞാസുവിന്റെ മനസ്സിൽ വരുന്നതാണ്. എന്നിട്ട് അയാൾ തന്നെ കുറിച്ച് തന്നെ കരുതുന്നതാണ് ഞാൻ വളരെ യോഗ്യനാണ് ഇത് കേൾക്കാൻ. ഗുരു എന്നെ മനസ്സിലാക്കിയിട്ടാണെന്നാണ്, ഇത് ശരിയായ രീതിയിൽ എന്നെ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് വന്നോടനെ എനിക്ക് ആത്മവിദ്യ ഉപദേശിക്കാതെ തന്നെ അടുക്കളയിൽ നിയോഗിച്ചു. പക്ഷെ അതുകൊണ്ട് രണ്ട് ഉദ്ദേശമുണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവിടുത്തെ ഒരു ശിഷ്യ ചെന്ന് കഴിഞ്ഞാൽ ഗുരുതന്മാരാദ്യം ചെയ്യുന്ന കൊടുക്കുന്ന ചുമതല എന്ന് പറയുന്നത് ഭക്ഷണശാലയുടെ ചുമതലയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയല്ലാതിന്റെ ചുമതല അത് കൊടുക്കാം. അവിടെ വെച്ചാണ് ഒരുവനെ ശരിക്കും മനസ്സിലാക്കുന്നത്. ഭക്ഷണം കാണുമ്പോഴാണ് ഒരാളിന്റെ രീതികൾ ശരിക്കും മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ചുമതല അങ്ങ് കൊടുക്കും. എന്നിട്ട് ഇയാളെ നിരീക്ഷിച്ചുകൊണ്ടേ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുള്ള അയാളുടെ തടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഈ പ്രവൃത്തി ഇയാൾ എങ്ങനെയാണ്, ഇതിനെ എങ്ങനെയാണ് ഇയാൾ കൈകാര്യം ചെയ്യുന്നത്. മിക്കവാറും പേര് രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞുവിടും. കാരണം ആശ്രമത്തിന്റെ സാമ്പത്തിക നഷ്ടവും ഇയാളുടെ യോഗ്യത ഒക്കെ മനസ്സിലാക്കിയിട്ട് സാറിന് അങ്ങനെ ചെയ്യുന്നു. കാരണം അതും ഒരു ശരിക്കും ഒരു പരീക്ഷണമാണ്, അതിനെ തന്നെ അതിജീവിക്കാൻ കഴിയത്തില്ല എന്നാണ്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ചുമതല വന്നു കഴിഞ്ഞാൽ തന്നെ പുതിയ കാണുന്ന എന്താണ്, നമ്മളെ പൂന്താനം പറഞ്ഞതുപോലെ കോലകങ്ങളെ സേവകരായിട്ട് കോലം കെട്ടി നിലയും നിതൂചില എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഒരു ആശ്രമം ചെയ്യുന്നതിൽ പറയാണ് ഇത് ഇങ്ങനെ ഒരു സേവ ചെയ്തു. ഉടനെ തന്നെ പിന്നെ ഇയാൾ തന്നെ അവിടെ കോലം കെട്ടി ജണിയുന്നതായിട്ടാണ് സേവകനായിട്ട്. അങ്ങനെ ഒരു കൂട്ടർ അങ്ങനെ പോകും, വേറൊരു കൂട്ടർ ഇങ്ങനെ തടി നന്നാക്കും. അങ്ങനെ പലതരത്തിലാണ് ഈ ശിഷ്യന്റെ പരീക്ഷണങ്ങൾ ഞാൻ അവസാനിക്കുന്നത്. പൊതുവെ ആശ്രമങ്ങളിലൊക്കെ ഇങ്ങനെയാണ്, ഏതെങ്കിലും ഒന്നിനെ കുടുങ്ങിപ്പോകും. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇങ്ങനെ നിയോഗിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്, കാരണം ഇതൊക്കെ ഒരുപാട് പ്രായോഗികമായി കണ്ടിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നതാണ്. അപ്പം വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ചെറിയ കാര്യങ്ങളെ തന്നെ പിന്നെ വലിയ വലുതായി കൊണ്ടുനടക്കുന്ന മനുഷ്യർ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ഒരു ഉദ്യോഗത്തിലിരുന്നു ഒരു ആശ്രമത്തിൽ, ഒരു വലിയൊരു ഉദ്യോഗത്തിലിരുന്നു, കേന്ദ്ര ഗവൺമെന്റ് സർവീസിലിരുന്നു, ഒരുപാട് ആൾക്കാരെയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരാൾ. അയാൾക്ക് ഇങ്ങനെ ജിജ്ഞാസം ഉണ്ടായി എന്നാണ് പറയുന്നത്. ആശ്രമത്തിൽ വന്ന് ഗുരുവിന്റെ അടുത്ത് ചെന്നു. അപ്പോ ഗുരു നോക്കി. അപ്പോ ഇദ്ദേഹം പറയുന്നത് ശരിയായ ജിജ്ഞാസയോടുകൂടിയാണ് വന്നത്. ശരി, ഗുരു വിചാരിച്ചെന്നാൽ ഒന്ന് പരീക്ഷിച്ചിടാൻ പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യുക, ഇവിടെ ഈ ആൾക്കാരൊക്കെ വരുമ്പോൾ അവിടെ എൻക്വയറി അവിടെ പിടിച്ചിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വരുന്ന ആൾക്കാരെല്ലാം പരാതിപ്പെടാൻ തുടങ്ങിയായിരുന്നു. മുമ്പ് ഇദ്ദേഹം ഇരുന്ന ഉദ്യോഗത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കീഴിയുള്ള പരാതി ഉണ്ടായിരുന്നു. അതിനും വലിയ പരാതിയാണ് ഇവിടെ ഭക്തന്മാർക്ക്. കാരണം അതിനും വലിയ ഭരണമാണ് ഇദ്ദേഹം നടത്തുന്നത്. പഴയ ഉദ്യോഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. എന്നാൽ ഇവിടെ വന്ന് കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ്, പഴയതിനൊക്കെ വലുതായിട്ടാണ് ഇയാൾ കാണുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഓരം കെട്ടി ഞെളിയും നിതൂക്കിയതാണ്. അങ്ങനെ പലതരത്തിലുള്ള മുഖങ്ങളെയാണ് നമ്മൾ ഈ ആശ്രമത്തിൽ കാണുന്നത്. അവിടെ ചെറുതായി എന്തെങ്കിലും കിട്ടിയാലും പിന്നെ ഇതാണ് ഏറ്റവും വലിയ പരീക്ഷ. കാരണം മായ, മായാശക്തി എന്ന് പറയുന്നത് നമ്മൾ ഈശാവാസി വംശത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഹിരൺമയേന പാത്രേണ. അപ്പൊ ഗുരുവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഗുരുവിന്റെ മുഖമാണ് നമുക്ക് കാണുന്നത്. മറ്റൊക്കെ എന്താണ്, ഹിരൺമയേന പാത്രേണ, അവിടെ സ്വർണമയമായ ഒരു മുഖം. അതുകൊണ്ട് മറച്ചിരിക്കുകയാണ്. ആദ്യം കാണുന്നത് എന്താണ്, ആ വിശ്വമോഹിനിയായ മായാരൂപമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെ കടന്നു വേണം അങ്ങ് യഥാർത്ഥ ഗുരുവിന്റെ അടുത്ത് ചെന്നാൽ. അപ്പൊ ഇതാണ് ആദ്യം കാണിച്ചു തരുന്നത്. അതാണ് ഇങ്ങനെ ഓരോ സ്ഥാനമാനങ്ങളൊക്കെ ഈ ആശ്രമത്തിൽ ചെന്നവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഇരുന്ന് രക്ഷപ്പെടേണ്ടവനാണെങ്കിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ അവൻ അതോടുകൂടി ശരിക്കൊരു പാഠം പഠിക്കും. നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശം ഗുരുവിന് കാണത്തില്ല, പക്ഷേ ഇവനെ ഒന്ന് പാഠം പഠിപ്പിക്കണമെന്നുള്ള ഉദ്ദേശങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ മായയിൽ ഒരു ബാഹ്യമായ വിശ്വരൂപത്തിൽ അത് കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്, യോഗ്യത ഇല്ലാത്തതുകൊണ്ടും ഈ തത്വം എന്ന് പറയുന്നത് ഗ്രഹിക്കുന്നതിന് പ്രയാസമുള്ളതുകൊണ്ടും. അതുകൊണ്ട് പറയുന്നത് അണുഹ സൂക്ഷ്മ ഏഷ, ഇത് അത്യധിക സൂക്ഷ്മമാണ് ഈ തത്വം. ആത്മാഖ്യ ധർമ്മ, ഈ ആത്മതത്വം എന്ന് പറയുന്ന ഈ ധർമ്മം. അതുകൊണ്ട് ഓടിച്ചെന്ന് ഗുരുവിനോട് ആത്മാവിനെ ഇനി പിടിച്ചു വാങ്ങാം എന്ന് വിചാരിച്ചാൽ അത് കിട്ടത്തില്ല. അത് കിട്ടുന്നതിന് യോഗ്യതയില്ല, മറിച്ച് നിരവധി പരീക്ഷണങ്ങളെ അവിടെ കടന്നു പോകേണ്ടി വരും എന്നാണ്. മായ കൊണ്ടുള്ള ആ പരീക്ഷണങ്ങൾ എന്നാണ്. പരീക്ഷണങ്ങളെല്ലാം മായാകാര്യങ്ങളാണ്. അതിൽപ്പെട്ട് ആ പരീക്ഷണങ്ങളെ അവൻ അതിജീവിക്കണം. അതഹ, അതുകൊണ്ട് എന്താണ് പറയുന്നത്, അന്യം അസന്ദിഗ്ധ ഫലം വരം നദികേത പരമേശ്വരൻ. അതുകൊണ്ട് പറയുന്നത് എന്താണ്, അസന്ദിഗ്ധ ഫലം. ഇതിനെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഉറപ്പൊന്നുമില്ല നീ ഇവിടെ എത്തിച്ചേരും എന്ന് നിനക്ക് കിട്ടും, അങ്ങനെയൊന്നും. പക്ഷെ ഉറപ്പുള്ള ഫലങ്ങളുള്ള മറ്റു കാര്യങ്ങൾ ഞാൻ നിനക്ക് തയ്യാറാണ്. നിന്നെ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഫലം കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും വരം നദികേത അല്ലെങ്കിൽ നദികേതസേ പരമേശ്വരൻ അങ്ങ് സ്വീകരിച്ചാലും, അങ്ങനെയുള്ള ഫലത്തെ അങ്ങ് സ്വീകരിച്ചാലും. അല്ലാതെ മായയെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും ആത്മജ്ഞാനത്തെക്കുറിച്ചും സാധനങ്ങളെ കുറിച്ചും നീ അന്വേഷിക്കണ്ട എന്നാണ്. എന്ന് പറയുമ്പോൾ ഗുരു നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇതിന് ശിഷ്യന്മാർക്ക് പരാതികളാണ്. ആശ്രമിച്ചത് ഞാൻ ആത്മജിജ്ഞാസമായിട്ടിരുന്നു. ഗുരു പറയുന്നു നീ ഇതിന് യോഗ്യതയില്ല, നിനക്കിപ്പോഴും ഇത് നിനക്ക് നേടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഗുരു നിരുത്സാഹപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഗുരു ശരിയല്ല എന്ന് ഗുരുവിനെ വിലയിരുത്തുന്നവരുമുണ്ട്. ഇവിടെ യമദേവനും അത് തന്നെയാണ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും നീ ആവശ്യപ്പെടുക, നീ ഇത് തൽക്കാലം ഇത് ആവശ്യപ്പെടണ്ട. എന്നെ മാ പരോക്ഷീഹി, എന്നെ നിർബന്ധിക്കരുത്. ഈ ഒരു കാര്യത്തിനെ നീ നിർബന്ധിക്കരുത്. എന്റെ പിതാവിനെ നിർബന്ധിച്ചത് പോലെ, പിതാവിനെ നിർബന്ധിച്ച് അറിയാനുള്ള എന്നറിയത്, അതുപോലെ നീ എന്നെയും വന്ന് നിർബന്ധിക്കരുത്. കാരണം സത്യജിജ്ഞാസുവാണ്, വിടത്തില്ല എന്നറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നിർബന്ധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, നീ എന്നെ നിർബന്ധിക്കരുത്. ഉപരോധം മാ കർഷീഹി, എന്നെ നിർബന്ധിക്കരുത്. നിനക്ക് വേണമെങ്കിൽ ഇവിടെ മറ്റെന്തെങ്കിലും ഡ്യൂട്ടി തരാം, മറ്റെന്തെങ്കിലും ചുമതല തരാം. ഏതുപോലെ അധമർണം ഇവ ഉത്തമർണ, അധമർണനെ എങ്ങനെയാണോ ഉത്തമർണൻ നിരന്തരമായി പീഡിപ്പിക്കുന്നത്, ഉത്തമർണൻ കടം കൊടുത്തവൻ, അധമർണൻ കടം വാങ്ങിയൻ, അപ്പൊ കടക്കാരനെ കടം കൊടുത്തവൻ നിരന്തരം ആ പലിശയും മുതലും തിരിച്ചു കിട്ടാൻ വേണ്ടി പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു. അതുപോലെ ഇപ്പൊ എന്റെ അവസ്ഥ, ഞാൻ ആദ്യമേ പറഞ്ഞുപോയി നിനക്ക് മൂന്ന് വരം തരാമെന്ന്, അതിനൊരു വരമാണ് നീ ചോദിച്ചത്. ഞാൻ കടക്കാരനായി, നീ ഇപ്പോ എനിക്ക് കടം തന്നവനെ പോലെയായി, അങ്ങനെ നീ നിർബന്ധിക്കുകയാണ്. ദയവ് ചെയ്ത് അങ്ങനെ നിർബന്ധിക്കരുത്. അതിസൃജ എന്നാണ്, അതിമാസൃജ ഏനം അതിസൃജ, നീ മുൻച ഉപേക്ഷിക്കൂ. ഏനം വരെ ഈ വരത്തെ നീ വിട്ടുകളയുക. മാം പ്രതി, ഇതിൽ നീ എന്നെ കടക്കാരനാക്കരുത്. ഈ ഒരു വരം അതിനുവേണ്ടി എന്നെ ആവർത്തിച്ച് നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണ്. നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല, ഇത് നേടുന്നതിന് നീ യോഗ്യനല്ല എന്ന് മജീദസിനെ പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്യുകയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് ഇയാളിത് യോഗ്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇനി മജീദസിൽ എന്തെങ്കിലും അയോഗ്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനും മജീദസിന്റെ ആ തീവ്രമായ സത്യനിഷ്ഠയെ ശരിക്കും പ്രകടമാകുന്നതിന് വേണ്ടി. അഗ്നി അത് ചാരം കൊണ്ട് മൂടിയിരുന്നാൽ നമുക്ക് അഗ്നിയാണെന്ന് തോന്നുന്നില്ല, പക്ഷെ ആ ചാരമെല്ലാം മാറിക്കഴിയുമ്പോഴാണ് അതിന്റെ തേജസ് വെളിപ്പെടുന്നത്. അതുപോലെ നജീകേശന്റെ ഉള്ളിലുണ്ട്, സദ്വാസനകളുണ്ട്, സജ്ജിജ്ഞാസെല്ലാം ഉണ്ട്, പക്ഷെ അതിനെ പ്രകടമാകും. അതിന്റെ ഉപബോധതലത്തിൽ തന്നെ ബോധതലത്തിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അവിടെ വേണം ഈ വിദ്യയെ പ്രതിഷ്ഠിക്കാൻ, അതിനു വേണ്ടിയിട്ട് അതിനെ ഉണർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നജീകേശന് പരീക്ഷിക്കുകയാണ് ഇവിടെ യമദേവൻ.